السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. نبي صلى الله عليه وسلم إذا شارترم وشديقركنا درس لنا من الله. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് നുബുവ്വത്ത് കിട്ടുന്നതിന് മുൻപ് കഴിച്ചുകൂട്ടിയ അവിടുത്തെ യൗവന കാലഘട്ടം, അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് അവേദ്യമായ ബന്ധമുണ്ടായിരുന്ന മക്കയിലെ പ്രധാനപ്പെട്ട ഇടമായിരുന്നു കഅബ. ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുള്ള, മുസ്ലിമികളുടെ മനസ്സിൽ മഹത്തരമായ സ്ഥാനമുള്ള മസ്ജിദാണ് കഅബ എന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കഅബയെ പ്രത്യേകം പേരെടുത്തു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, ഇന്ന ഔവല ബൈത്തിൻ وضع للناس للذي ببكة مباركة. الله سبحانه وتعالى عبادت ചെയ്യപ്പെടുന്നതിനു വേണ്ടി മാത്രമായി ആദ്യം പടക്കപ്പെട്ട ബക്കയിലുള്ള, ബക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കയാണ്, മക്കയിലുള്ള അള്ളാഹുവിന്റെ കഅബ. അതിന് ഇസ്ലാമിൽ വലിയ സ്ഥാനമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ ചിലർ ചോദിച്ചു, അയ്യു മസ്ജിദിൻ വുദിഅ ഫിൽ അർദി ഔവൽ, ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട മസ്ജിദ് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമാണ്. ഇത്ര വലിയ സ്ഥാനമുള്ള കഅബ, അതിന് മക്കയിലെ ഖുറൈശികൾക്കിടയിലും അറബികൾക്കിടയിൽ പൊതുവിലും അനറബികൾക്കിടയിൽ വരെയും മഹത്വവും ആദരവും സ്ഥാനവും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച വർഷം ആമുൽ ഫീലിന്റെ വർഷം, അബ്രഹത്തും കൂട്ടരും കഅബ തകർക്കാൻ വരികയും അയാളെയും അയാളുടെ സൈന്യത്തെയും അള്ളാഹു സുബ്ഹാനഹു വതആല അബാബിൽ പക്ഷികളെ കൊണ്ട് നശിപ്പിക്കുകയും ചെയ്ത സംഭവം അവരിൽ പലരും നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മക്കയ്ക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് 35 വയസ്സായ വേളയിൽ കഅബ ആ കാലഘട്ടത്തിൽ അതിന്റെ ചുവരുകൾ വളരെ ക്ഷയിച്ചു തുടങ്ങിയിട്ടുണ്ട്. മക്കയിൽ ആ വർഷം ഒരു വെള്ളപ്പൊക്കമുണ്ടായി. അത് കഅബയെ കൂടുതൽ ദുർബലപ്പെടുത്തുകയുണ്ടായി. അക്കാലഘട്ടത്തിൽ കഅബ കല്ലുകൾ മേലെ മേലെ കെട്ടിവച്ചുകൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. അതിനെ ഇടയിൽ തടുത്തു നിർത്താൻ, അതിനെ ഒട്ടിപ്പിച്ചു നിർത്താൻ പ്രത്യേകം പണികൾ അവർ ചെയ്തിരുന്നില്ല. കല്ലുകൾ മേലെ മേലെ അടുക്കി വെച്ചുകൊണ്ടായിരുന്നു അന്ന് കഅബ നിലനിന്നിരുന്നത്. ഈ അവസ്ഥയിൽ കഅബയുടെ ചുറ്റുഭാഗങ്ങളിൽ വെള്ളപ്പൊക്കം കൂടി ഉണ്ടായപ്പോൾ കഅബ തകർന്നു വീഴുമോ എന്ന പേടി ഖുറൈശികളിൽ പലർക്കും ഉണ്ടാകുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ അവർ കഅബ പുതുക്കി പണിയുന്നതിനെ കുറിച്ച് അവർക്കിടയിൽ കൂടിയാലോചിച്ചു. ചില ആളുകൾ അവർ പറഞ്ഞു, കഅബ പൊളിക്കുക എന്നത് ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല, അബ്രഹത്തിനും കൂട്ടർക്കും സംഭവിച്ചത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതാണ്. അവരിൽ പലരും അത് നേരിട്ട് കണ്ട ആളുകളാണ്. അങ്ങനെ അവർക്കിടയിൽ ചർച്ച വ്യാപകമായി നടന്നു. അവരുടെ കൂട്ടത്തിൽപ്പെട്ട അൽ വലീദ് ബ്നു അൽ മുഗീറ ഖുറൈശികളോടായി അയാൾ ചോദിച്ചു, അതുറീദൂന ബിഹദ്മിഹൽ ഇസ്ലാഹ് അമിൽ ഇസാഅ, കഅബ പൊളിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കഅബ നന്നാക്കാനാണോ അല്ല കഅബയെ മോശമാക്കാനാണോ? ഖുറൈശികൾ ഒന്നടങ്കം പറഞ്ഞു, ബലിൽ ഇസ്ലാഹ്, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് നന്നാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വലീദ് ഇബ്നു മുഗീറ അയാൾ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഹ്ലിക്കുൽ മുസ്ലിഹീൻ, അള്ളാഹു ഒരിക്കലും നന്നാക്കുന്നവരെ നശിപ്പിക്കുകയില്ല. നോക്കൂ, നിങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിൽ അവർക്ക് അള്ളാഹുവിനെ കുറിച്ചുണ്ടായിരുന്ന അറിവാണത്. ചിലരിന്ന് പറയുന്നത് പോലെ മക്കയിലെ മുശ്രിക്കുകൾ അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ലായിരുന്നു എന്ന് പറയുന്നത് ഖുർആനിനും ഹദീസിനും ചരിത്രത്തിനും ഒക്കെ വിരുദ്ധമാണ്. അപ്പോൾ വലീദ് ഇബ്നു മുഗീറ അയാൾ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഹ്ലിക്കുൽ മുസ്ലിഹീൻ, അള്ളാഹു ഒരിക്കലും നന്നാക്കാൻ ഉദ്ദേശിക്കുന്നവരെ നശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ മൺവെട്ടി എടുത്തുകൊണ്ട് കഅബയുടെ കല്ല് ഇളക്കാൻ തുടങ്ങി. അപ്പോഴും ഖുറൈശികളുടെ മനസ്സിൽ നിന്ന് പേടി മാറുന്നില്ല. വലീദ് ഇബ്നു മുഗീറ അയാൾ പറഞ്ഞു, വരൂ, നിങ്ങൾ എന്നെ സഹായിക്കാൻ ഒപ്പം കൂടും. അവരാരും മുന്നോട്ട് വന്നില്ല. അവരിൽ ചിലർ പറഞ്ഞു, ലാ നൻതദിറു ഇലൽ ഗദ്, നമുക്ക് നാളെ വരെ കാത്തിരിക്കാം. വലീദിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അള്ളാഹു അവനോട് കോപിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. വലീദിനൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ അള്ളാഹു അവൻ ചെയ്ത പ്രവൃത്തി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അങ്ങനെ അടുത്ത ദിവസം അവർ വലീദിനെ നോക്കിയപ്പോൾ വലീദിന് യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ അവരെല്ലാം, മക്കയിലെ ഖുറൈശികളെല്ലാം, അവരിലെ ഗോത്രങ്ങളിൽപ്പെട്ട എല്ലാ ആളുകളും ഒരുമിച്ച് കൂടിക്കൊണ്ട് കഅബ അവർ പൊളിച്ചു. അങ്ങനെ അവർ അസാസു ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം കഅബ പണിത കഅബയുടെ അടിത്തറയുടെ ഭാഗത്തേക്ക് എത്തി. ഖുറൈശികളിൽപ്പെട്ട ഒരാൾ അത് തന്റെ കയ്യിലുള്ള മൺവെട്ടി അതിന്റെ ഇടയിലേക്ക് ഇറക്കി അത് ഇളക്കാൻ ശ്രമിച്ചപ്പോൾ മക്ക ഒന്നാകെ കുലുങ്ങി. അതോടുകൂടി ഖുറൈശികൾ അവിടെ വെച്ച് കഅബയുടെ പൊളിക്കൽ അവസാനിപ്പിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ബാക്കി വെച്ച, അദ്ദേഹം തുടങ്ങിവെച്ച ആ ഭാഗം, അദ്ദേഹം നിർമ്മിച്ച അതിന്റെ അടിത്തറ, അത് അവർ പൊളിച്ചു മാറ്റാതെ ബാക്കി വച്ചു. അങ്ങനെ അവർ കഅബ പുതുക്കി പണിയാൻ തുടങ്ങി. കഅബ പുതുക്കി പണിയുന്ന വേളയിൽ ഖുറൈശികൾ അവർ പരസ്പരം തീരുമാനിച്ചുറപ്പിച്ചു, കഅബ പുതുക്കി പണിയുന്നതിൽ പലിശയുടെ സ്വത്ത് എടുക്കാൻ പാടില്ല, അതുപോലെ വ്യഭിചാരത്തിലൂടെ കിട്ടുന്ന സ്വത്ത് എടുക്കാൻ പാടില്ല, കൊള്ള ലാഭത്തിലൂടെ അല്ലെങ്കിൽ കൊള്ളയടിക്കുന്നതിലൂടെ മോഷ്ടിക്കുന്നതിലൂടെ ലഭിക്കുന്ന സ്വത്ത് ഉപയോഗിക്കാൻ പാടില്ല, അതില്ലാത്ത സമ്പത്ത്, ശുദ്ധമായ സമ്പത്ത് കൊണ്ട് മാത്രം കഅബ നിർമ്മിക്കാം എന്ന് ജാഹിലിയ കാലഘട്ടത്തിൽ മക്കയിലെ മുശ്രിക്കുകൾ അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ കഅബയുടെ പണി ആരംഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്റെ എളാപ്പയായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോടൊപ്പം കഅബയുടെ നിർമ്മാണത്തിന് വേണ്ടി കല്ലു ചുമന്നതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ അദ്ദേഹം പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യൻഖുലുൽ ഹിജാറത മഅഹും ലിൽ കഅബതി വഅലൈഹി ഇസാറു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളോടൊപ്പം കഅബയുടെ നിർമ്മാണത്തിന് വേണ്ടി കല്ലു ചുമക്കാറുണ്ടായിരുന്നു. വഅലൈഹി ഇസാറു, അപ്പോൾ ഒരു സംഭവമുണ്ടായി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്റെ മുണ്ട് ധരിച്ചിട്ടുണ്ട്. ഫഖാല ലഹുൽ അബ്ബാസ് അമ്മു, അപ്പോൾ അബ്ബാസ് റസൂലുള്ളാഹിയുടെ എളാപ്പ് അദ്ദേഹത്തോട് പറഞ്ഞു, യബ്ന അഖീ لو حللت ازارك فجعلت على منكبيك دون الحجاره മോനെ, നീ നിന്റെ തുണി അഴിച്ചിട്ട് അത് നിന്റെ തോളത്ത് വെച്ച് അതിന്റെ മേൽ നിന്റെ കല്ല് ചുമന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമാകുമായിരുന്നു. അല്ലാഹു അക്ബർ,
അല്ലാഹു അക്ബർ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പയായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റസൂലുള്ളയോട് പറഞ്ഞു, മോനെ, നീ നിന്റെ തുണി ഊരി അത് തോളത്ത് വെച്ച് അതിന്റെ മുകളിൽ കല്ല് ചുമന്നിരുന്നെങ്കിൽ എത്ര നന്നാകും. കല്ലിന്റെ ചുമന്നതിന്റെ അടയാളങ്ങൾ ശരീരത്ത് പതിക്കാതിരിക്കാൻ അതാണ് നല്ലത്. ചിന്തിക്കണം, അന്ന് അവർക്ക് ധാരാളം വസ്ത്രങ്ങളില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എളാപ്പ പറഞ്ഞതാണ്, റസൂലുള്ള അവിടുത്തെ വസ്ത്രം ഊറിയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ബോധം കെട്ട് താഴെ വീണു. അപ്പോൾ ചുറ്റും കൂടിയ ആളുകൾ അവിടുത്തെ വിളിച്ചെഴുന്നേൽപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇസാരി ഇസാരി, എന്റെ മുണ്ട് എന്റെ മുണ്ട് എന്നിങ്ങനെ റസൂലുള്ള പറഞ്ഞുകൊണ്ടിരുന്നു. അത് അവിടുത്തെ അവർ ധരിപ്പിച്ചു. ഫമാ റുഇയ ബഅദ ദാലിക ഉരിയാനൻ, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും നഗ്നനായി കാണപ്പെട്ടിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് നുബുവ്വത്ത് ലഭിക്കുന്നതിന് മുൻപ് തന്നെ തന്റെ ഔറത്തിൽ ഉണ്ടായിരുന്ന അത് മറക്കുന്നതിലുണ്ടായിരുന്ന ശ്രദ്ധയാണിത്. അതാകട്ടെ, ഇസ്ലാമിൽ വളരെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ് അവനവന്റെ ഔറത്ത് ഏറ്റവും നന്നായി മറക്കുക എന്നത്, അത് മറ്റുള്ളവർ കാണുന്നതിൽ പ്രയാസമുണ്ടാവുക എന്ന്. ഇന്ന് ചില ആളുകൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ അവരുടെ ഔറത്തുകൾ വ്യക്തമായി കാണിക്കുന്നതാണ്, പുറത്തേക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. എങ്ങനെയാണ് ഒരു മുസ്ലിമിന് അത് ധരിക്കാൻ സാധിക്കുക? അതിൽ ചിലതൊക്കെ അവരുടെ ഉൾഭാഗങ്ങൾ ഒരു മറയുമില്ലാതെ കാണിച്ചു കൊടുക്കുന്നതാണ്. അത്തരം വസ്ത്രങ്ങൾ ഒരു മുസ്ലിമിന് യോജിച്ചതല്ല എന്നത് ഈ പറഞ്ഞ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ശരി, അങ്ങനെ അവർ കഅബയുടെ നിർമ്മാണം ആരംഭിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് മാത്രമേ കഅബ നിർമ്മാണം അവർ നടത്തുകയുള്ളൂ എന്ന് സ്വയം അവർ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഖുറൈശികൾ അവരുടെ സമ്പാദ്യത്തിൽ ബഹുഭൂരിപക്ഷവും ഹറാമിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ കഅബ അത് ഉണ്ടായിരുന്ന അതേ രൂപത്തിൽ പൂർണമായി പണിയുക എന്നത്, അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച രൂപത്തിൽ പൂർണമായി പണിയുക എന്നത് അവർക്ക് സാധ്യമാകാത്ത അവസ്ഥ വന്നു. അവരുദ്ദേശിച്ച രൂപത്തിൽ കഅബ ആദ്യം ഉണ്ടായിരുന്ന രൂപത്തിൽ നിന്ന് ഖുറൈശികൾ ചില മാറ്റങ്ങൾ കഅബക്ക് വരുത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് കഅബക്ക് രണ്ടു വാതിലുകൾ ഉണ്ടായിരുന്നു. രണ്ടു വാതിൽ, ഒരു വാതിൽ കയറാനും ഒരു വാതിൽ പുറത്തിറങ്ങാനും. ഖുറൈശികൾ രണ്ടു വാതിലുകൾ മാറ്റി, അതിന് ഒരു വാതിൽ മാത്രമാക്കി. അതുപോലെ കഅബയുടെ വാതിൽ ഭൂമിയോട് ചേർന്ന അവസ്ഥയിലായിരുന്നു. എന്നാൽ ഖുറൈശികൾ കഅബയുടെ വാതിൽ വളരെ ഉയരത്തിലാക്കി. അതിന് അവർ അവരുടെ മനസ്സിൽ അതിന് അത് അങ്ങനെ ചെയ്യാനുള്ള അവരുടെ കാരണം, അവർ ഉദ്ദേശിച്ച ആളുകളെ മാത്രം കഅബയിൽ പ്രവേശിപ്പിക്കാനും ഉദ്ദേശിച്ച ആളുകളെ തടയുന്നതിനും വേണ്ടിയായിരുന്നു. ഉയരത്തിലായി കഴിഞ്ഞാൽ എല്ലാവർക്കും കയറാൻ പറ്റില്ല. അപ്പൊ അവർ ഉദ്ദേശിച്ച ആളുകളെ മാത്രം കയറ്റാനും അവർ ഉദ്ദേശിച്ച ആളുകളെ തടയുന്നതിനും വേണ്ടി കഅബയുടെ വാതിൽ അവർ ഉയരത്തിൽ വെച്ചു, മാത്രമല്ല ഒരൊറ്റ വാതിലാക്കി. അതോടൊപ്പം കഅബയുടെ ഉയരം അവർ കുറച്ചധികം വർദ്ധിപ്പിച്ചു. ഇങ്ങനെയെല്ലാം ചെയ്തതോടുകൂടി, ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് മാത്രം കഅബ ഉണ്ടാക്കണമെന്ന നിബന്ധനയും വെച്ചതോടുകൂടി കഅബ പൂർണമായി പണിയുക എന്നത് അവർക്ക് സാധ്യമാകാതെ വന്നു. അങ്ങനെയാണ് അവർ കഅബയുടെ ഒരു ഭാഗം പുറത്ത് പോകുന്ന രൂപത്തിൽ, കഅബയിൽ നിന്ന് പുറത്തു പോകുന്ന രൂപത്തിൽ, ഇന്ന് കാണുന്ന രൂപത്തിൽ അവർ കഅബ അന്ന് പണിതത്. ആ കാലഘട്ടത്തിൽ ഖുറൈശികൾ കഅബ പണിതത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ പണിത രൂപത്തിലല്ല. ഇന്ന് കഅബയിൽ പോകുന്നവർക്കറിയാം, ഹിജർ എന്ന പേരിൽ ഒരു മതിൽ പോലെ കെട്ടിത്തിരിച്ച ഒരു ഭാഗം കഅബയിൽ കാണാൻ സാധിക്കും. അത് യഥാർത്ഥത്തിൽ കഅബയുടെ ഉൾഭാഗമാണ്. ഖുറൈശികൾ അവർക്ക് കഅബയുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കാതെ വന്നപ്പോഴാണ് അവർ ഈ ഭാഗം പുറത്തേക്കാക്കിയത്. അതുകൊണ്ടാണ് അതിനുള്ളിലൂടെ തവാഫ് ചെയ്താൽ ആ തവാഫ് സ്വീകരിക്കപ്പെടുകയില്ല, കാരണം അത് കഅബയാണ്. അതിന്റെ ഉൾഭാഗം, ഹിജറിന്റെ ഉൾഭാഗം, അത് കഅബയിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഉൾഭാഗത്തുകൂടെ തവാഫ് ചെയ്താൽ അത് തവാഫായി സ്വീകരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാന കാലഘട്ടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് പറഞ്ഞതായി കാണാം, യാ ആയിഷ ലൗലാ അന്ന ഖൗമകി ഹദീസു അഹദിൻ ബിൽ ജാഹിലിയ ലഅമർതു ബിൽ ബൈതി ഫഹുദിം. അല്ലയോ ആയിഷ, നിന്റെ സമൂഹം, അതായത് ഖുറൈശികൾ, അവർ ജാഹിലിയത്തിൽ നിന്ന് ഇപ്പോൾ അടുത്ത് മാത്രം ഇസ്ലാം മനസ്സിലാക്കിയവരായിരുന്നു എന്നതുകൊണ്ട്, അതുകൊണ്ട് മാത്രമാണ് കഅബ ഞാൻ പൊളിച്ചു പണിയാത്തത്. എന്റെ സമൂഹം അവർ ഇപ്പോൾ അടുത്ത് ഇസ്ലാമിലേക്ക് വന്ന ആളുകളാണ്, അതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ ഞാനിത് പൊളിക്കുമ്പോൾ ഞാൻ കഅബ ഒന്നാകെ നശിപ്പിക്കുകയാണ് എന്ന് തോന്നില്ലായിരുന്നെങ്കിൽ ഞാൻ കഅബ പൊളിച്ച് അത് ഫഅദ്ഖൽതു ഫീഹിമ ഉഖ്രിജ മിൻ, കഅബയിൽ നിന്ന് ഖുറൈശികൾ പുറത്താക്കിയ ഭാഗങ്ങൾ ഞാൻ കഅബയിലേക്ക് ഉൾപ്പെടുത്തുകയും വഅൽസഖ്തുഹു ബിൽ അർദ്, അതിന്റെ വാതിൽ ഞാൻ ഭൂമിയോട് ചേർക്കുകയും ചെയ്യുമായിരുന്നു. വജഅൽതു ലഹു ബാബൈനി, ബാബൻ ശർഖിയൻ വബാബൻ ഗർബിയൻ, അതിന് രണ്ട് വാതിലുകൾ ഇബ്രാഹിം നബി പഠിച്ചതുപോലെ ഞാൻ നിർമ്മിക്കുമായിരുന്നു, ഒന്ന് കിഴക്കു ഭാഗത്തും ഒന്ന് പടിഞ്ഞാറ് ഭാഗത്തും, ആളുകൾക്ക് കയറുന്നതിനും പോകുന്നതിനും വേണ്ടി. എന്നാൽ ഞാൻ അപ്രകാരം ചെയ്യാത്തത് നിന്റെ സമൂഹം അവർ അടുത്ത് മാത്രം ഇസ്ലാം സ്വീകരിച്ചതുകൊണ്ടാണ്. മറ്റു ചില ഹദീസുകളിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അൽജിദ്റു അമിനൽ ബൈതി ഹുവ, അല്ലാഹുവിന്റെ റസൂലെ, കഅബയുടെ വശത്ത് കാണുന്ന ഒരു മതിൽ പോലെ കെട്ടിയിട്ടുള്ള ആ ഭാഗം, ജിദർ, ഹിജർ എന്ന് പറയപ്പെടുന്ന ആ സ്ഥലം, അത് കഅബയിൽ പെട്ടതാണോ അല്ലാഹുവിന്റെ റസൂലെ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, അത് കഅബയിൽ പെട്ടതാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവർ ചോദിച്ചു, ഫലിമ ലം യുദ്ഖിലൂഹു ഫിൽ ബൈത്ത്, എന്തുകൊണ്ടാണ് അത് അവർ കഅബയിൽ പ്രവേശിപ്പിക്കാത്തത്, കഅബയുടെ ഉള്ളിൽ ഉൾപ്പെടുത്താത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഖൗമകി ഖസറത് ബിഹിമുൻ നഫഖ, നിന്റെ സമൂഹം അവർക്ക് കഅബയുടെ നിർമ്മാണത്തിനുള്ള സമ്പാദ്യം മതിയാകാതെ വന്നു, അവർക്കതിൽ കുറവ് വന്നതുകൊണ്ടാണ് അവർ ഇപ്രകാരം പഠിച്ചത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു ചോദിച്ചു, ഫമാ ഷഅനു ബാബിഹി മുർതഫിഅ, എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി കഅബയുടെ വാതിൽ അത് ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅല ദാലിക ഖൗമുക, നിന്റെ സമൂഹമാണ്, നിന്റെ ഖൗമാണ് അപ്രകാരം ചെയ്തത്, ഖുറൈശികളാണ് അപ്രകാരം ചെയ്തത്. ലിയുദ്ഖിലു മൻ ഷാഉ വയംനഉ മൻ ഷാഉ, അവർ ഉദ്ദേശിക്കുന്നവരെ അതിൽ കടത്താനും അവർ ഉദ്ദേശിക്കുന്നവരെ അതിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തടയുന്നതിനും വേണ്ടി. വലൗലാ അന്ന ഖൗമക ഹദീസുൻ അഹ്ദുഹും ബിൽ ജാഹിലിയ فأخاف أن تنكر قلوبهم أن أدخل الجدر في البيت وأن ألصق بابه بالأرض. നിന്റെ സമൂഹം അവർ അടുത്ത് ഇസ്ലാം സ്വീകരിച്ചവരായിരുന്നില്ല എങ്കിൽ ഞാൻ അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിച്ചതുപോലെ പഠിച്ചുയർത്തുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കാണാം. ചുരുക്കത്തിൽ, കഅബയുടെ നിർമ്മാണം ഖുറൈശികൾ നിർവഹിച്ചത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച രൂപത്തിലല്ല, എന്നാൽ ഈ നിർമ്മാണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കുചേർന്നിട്ടുണ്ട്. അവസാന കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ ഇബ്രാഹിം നബി പഠിച്ചതുപോലെ പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നു, എന്നാൽ അവിടുന്ന് അതിൽ നിന്ന് മാറി നിൽക്കാനുണ്ടായ കാരണം ഈ പറഞ്ഞതാണ്. ഈ ഹദീസ് പണ്ഡിതന്മാർ ഇസ്ലാമിലെ വലിയ ഒരു അടിസ്ഥാനം, വലിയ ഒരു ഖാഇദ അത് അറിയിക്കുന്ന ഹദീസായി അറിയിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാരിൽ പലരും ഈ ഹദീസ് വലിയ ഒരു നിയമം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഹദീസാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു, ഖാഇദതു ദറഇൽ മഫാസിദി ഔല മിൻ ജൽബിൽ മസാലിഹ്, നന്മകൾ ഉണ്ടാക്കുക എന്നതിനേക്കാൾ നാം പരിഗണിക്കേണ്ടത് പ്രശ്നങ്ങളെയും തിന്മകളെയും തടുക്കാനാണ് എന്നതിന് ഈ ഹദീസ് തെളിവാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, പുതിയ നന്മകൾ ഉണ്ടാക്കുക എന്നതിനേക്കാൾ നാം പരിഗണന നൽകേണ്ടത് എന്തിനു വേണ്ടിയാണ്? തിന്മകൾ ഉണ്ടാകാതിരിക്കാനാണ്. ഒരു പ്രവർത്തനം അത് ചെയ്താൽ ഒരു നന്മയുണ്ടാകും, എന്നാൽ അതിനു തുല്യമായ അതല്ലെങ്കിൽ അതിനേക്കാൾ ഗുരുതരമായ തിന്മയുണ്ടാകുമെങ്കിൽ ഈ നന്മ ചിലപ്പോൾ മാറ്റിവെക്കേണ്ടി വരും. ചിലപ്പോൾ ചില കാര്യങ്ങൾ, ഒരു കാര്യം ചെയ്യുന്നത് അനുവദനീയമായിരിക്കും, മറ്റൊരു രൂപത്തിൽ ചെയ്യുന്നത് സുന്നത്തായിരിക്കും. സുന്നത്ത് ചെയ്താൽ ചിലപ്പോൾ ചില ആളുകൾക്ക് അത് പ്രയാസമുണ്ടാക്കിയേക്കാം, അവർക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അപ്പോൾ ചിലപ്പോൾ ആ സുന്നത്ത് ആ സന്ദർഭത്തിൽ ഉപേക്ഷിക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെയ്തതുപോലെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പടുത്തുയർത്തിയതുപോലെ കഅബ പടുത്തുയർത്തുക എന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. പക്ഷേ അത് മനസ്സിലാക്കുക എന്നത് ചിലപ്പോൾ ഇസ്ലാമിലേക്ക് അടുത്തിടെ മാത്രം വന്നിട്ടുള്ള ഖുറൈശികൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളുടെ ആ അവസ്ഥ പരിഗണിക്കുകയും അവരുടെ ആ സാഹചര്യത്തെ മനസ്സിലാക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു. ഈ ഹദീസ് വിശദീകരിക്കുക ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം ഉദാഹരണമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരാൾ, അയാൾ ഒരു നാട്ടിൽ ഇമാമായി നിശ്ചയിക്കപ്പെട്ടു. അവിടെയുള്ള ആളുകൾ നിസ്കാരത്തിൽ ബിസ്മി ഉറക്കെ ഓതുന്ന ആളുകളാണ്. ഇമാമാകട്ടെ അയാൾ മനസ്സിലാക്കുന്നത് നിസ്കാരത്തിൽ ബിസ്മി പതുക്കെ ഓതണമെന്നാണ്. അയാൾക്ക് മനസ്സിലായിട്ടുള്ളത് അതാണ് സുന്നത്തിനോട് യോജിക്കുന്നത് എന്നാണ് അയാൾ വിശ്വസിക്കുന്നത്. അങ്ങനെ അയാൾ ആ പുതിയ മസ്ജിദിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉടനടി ഇത് മനസ്സിലായതിനു ശേഷവും അവിടെയുള്ള ജനങ്ങൾക്ക് പെട്ടെന്ന് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന് അറിഞ്ഞതിനു ശേഷവും ആദ്യത്തെ നിസ്കാരത്തിൽ തന്നെ പോയി ബിസ്മി പതുക്കെ ഓതരുത്, മറിച്ച് അവിടെയുള്ള ജനങ്ങളെ പരിഗണിച്ചുകൊണ്ട് ബിസ്മി ഉറക്കെ ഓതണം. കാരണം അവിടെയുള്ള ആളുകൾക്കിടയിൽ അയാൾ ബിസ്മി പതുക്കെ ഓതുക എന്നതുകൊണ്ടുണ്ടാകുന്ന ഫിത്നയാണ് ബിസ്മി പതുക്കെ ഓതുക എന്ന സുന്നത്തിനേക്കാൾ വലിയത്. അയാൾ ബിസ്മി ഓതിയാൽ ഒരു സുന്നത്തെ അയാൾക്ക് കിട്ടുന്നുള്ളൂ, അതോടൊപ്പം നാട്ടിൽ ആളുകൾക്കിടയിൽ പ്രശ്നവും ഇമാമിനോട് ദേഷ്യവും അയാൾ അകറ്റലും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അതുകൊണ്ട് അയാൾ ബിസ്മി ജനങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഉറക്കെ ഓതണം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കേണ്ട ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സീറയിൽ നിന്നുള്ള ഒരു പാഠം കൂടിയാണത്. നാട്ടിൽ ജനങ്ങൾ അവർ മനസ്സിലാക്കുന്നത് എന്താണ്, അവർ കാണുന്നത് എന്താണ്, അവർ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് വായിച്ചെടുക്കുന്നത് എന്താണ് എന്നത് ഒരു പരിധിവരെ നമ്മൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ചില കാര്യങ്ങൾ അത് ചെയ്യുന്നത് അനുവദനീയമായിരിക്കും, പക്ഷേ ആ പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിൽ സുന്നത്തായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ അഫ്വലായ കാര്യങ്ങളിൽ, അത്തരം കാര്യങ്ങളിൽ ചില വിട്ടുവീഴ്ചകൾ നമുക്കാവാം. എന്നാൽ ഈ പറഞ്ഞതിന്റെ അർത്ഥം വാജിബുകളുടെ കാര്യത്തിൽ, ഹറാമുകളുടെ കാര്യത്തിൽ, ബിദഅത്തുകളുടെ കാര്യത്തിൽ, ശിർക്കിന്റെ കാര്യത്തിൽ ഇത്തരം വിട്ടുവീഴ്ചകളാകാമെന്നല്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. ഇതിനോടൊപ്പം തന്നെ മനസ്സിലാക്കണം, ഈ പറഞ്ഞതൊക്കെ ഏത് കാര്യത്തിലാണ്, അല്ലെങ്കിൽ അനുവദനീയമായ കാര്യം, അല്ലെങ്കിൽ സുന്നത്താണ്, അല്ലെങ്കിൽ കൂടുതൽ അഫ്ദൽ ഇങ്ങനെ ചെയ്യുന്നതാണ്, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ജനങ്ങളുടെ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് മാറ്റിവെക്കാം. എന്നാൽ ഹറാമാകുന്ന കാര്യം, ബിദഅത്താകുന്ന കാര്യം, ശിർക്കാവുന്ന കാര്യം, ഇത്തരം കാര്യങ്ങളിൽ ഈ പറഞ്ഞ വിട്ടുവീഴ്ചകൾക്ക് യാതൊരു അവസരവുമില്ല. ഉദാഹരണത്തിന് ചില ആളുകൾ പറയുന്നത് പോലെ ക്രിസ്തുമസ് ആഘോഷം വന്നു കഴിഞ്ഞാൽ ക്രിസ്തുമസിന് ഹാപ്പി ക്രിസ്തുമസ് എന്ന പേരിൽ ഒരു മെസ്സേജ് അയക്ക, എന്താ ഇപ്പൊ ഇത് അയച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് ചില ആളുകൾ ചോദിക്കുന്നത് കാണാം. പറ്റില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അഖീദ, അവന്റെ വിശ്വാസം സംരക്ഷിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അരികിൽ മുശ്രിക്കുകളിൽപ്പെട്ട ചില ആളുകൾ വരികയും റസൂലുള്ളയോട് അവരുടെ വിഗ്രഹത്തെ അതിന്റെ അടുക്കൽ കൂടെ പോകുമ്പോൾ ഒന്ന് കൈ ഉയർത്തി കാണിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒരിക്കലും അംഗീകരിക്കാതിരുന്നത്. അതിൽ ചെറിയ, അതിനേക്കാൾ ചെറിയ കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി എതിർത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നുമല്ല, മറിച്ച് സുന്നത്തായ കാര്യങ്ങൾ. സുന്നത്തായ കാര്യം ഒഴിവാക്കൽ അനുവദനീയമാണ്, അതല്ലെങ്കിൽ ഏറ്റവും അഫ്ദലായ കാര്യം. ഒരു കാര്യം ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം, ഇങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ അഫ്ദൽ. അഫ്ദലായ കാര്യം ചെയ്താൽ ചിലപ്പോൾ ജനങ്ങൾക്ക് അത് മനസ്സിലാവില്ല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും അഫ്ദലായത് ചെയ്യേണ്ടതില്ല, ജനങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാകുന്ന കാര്യം ചെയ്യാം.